നമസ്കാരം ഡോക്ടർ വി പി ഉണ്ണികൃഷ്ണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം.
ഓസ്ട്രേലിയയിലെ അഞ്ചാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് അർഹനായിരിക്കുന്നു താങ്കൾ. ആദ്യം തന്നെ എസ് ബി എസ് മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ. ഇപ്പൊ ബ്രിസ്ബനിലെ മലയാളി സംഘടനകൾക്കും ഇന്ത്യൻ സംഘടനകൾക്കും താങ്കൾ നൽകിയ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഓസ്ട്രേലിയൻ സർക്കാർ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പദവിക്ക് താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ മലയാളി സമൂഹത്തിന് താങ്കൾ നൽകിയ സേവനങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് പറയാമോ? അതായത് ഒഎഎം ബഹുമതിക്ക് അർഹനാവാൻ കാരണമായ സേവനങ്ങൾ.
മലയാളി സംഘടനകൾക്ക് വേണ്ടിയും മലയാളികൾക്ക് വേണ്ടിയും ഞാനിപ്പോ ഒരു 10-20 വർഷമായിട്ട് ഈ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് സിഡ്നിയിൽ തുടങ്ങി പ്രധാനമായും ക്വീൻസ്ലാൻഡിലാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പല പല സംഘടനകളുടെ പ്രസിഡന്റ് സ്ഥാനം, ഭാരവാഹിത്വം, പിന്നെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു മലയാളിക്ക് ഒരു ആവശ്യം വന്നാൽ എന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്തെങ്കിലും ഒരു അപകട മരണമോ ഒരു അപകടമോ പറ്റിയാൽ പല പ്രാവശ്യം നിർഭാഗ്യമാണ്, എന്നാലും പറയാതിരിക്കാൻ നേരത്തില്ല. അപകട മരണങ്ങൾ പറ്റിയാൽ നാട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകാനൊക്കെ ധാരാളമായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിസ പ്രശ്നങ്ങൾ, പിന്നെ ഹൈക്കമ്മീഷനായിട്ടുള്ള പ്രശ്നങ്ങൾ, മീറ്റിങ്ങുകൾ, പിന്നെ ഈ ഇന്ത്യൻ സ്റ്റുഡൻസിന് നേരെയുള്ള വംശീയ ആക്രമണങ്ങൾ, ഇതിലെല്ലാത്തിനും ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 20 വർഷമായിട്ട് മലയാളി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.
ഓക്കെ. ആദ്യമായാണ് മലയാളി സമൂഹത്തിന് നൽകിയ സേവനം കണക്കിലെടുത്ത് ഓസ്ട്രേലിയൻ സർക്കാർ ഒരാൾക്ക് ഈ ഉന്നത പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഈ മലയാളി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു പ്രചോദനമാകും ഇതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഒരു വളരെയധികം നല്ലതാണ്. പക്ഷേ പ്രചോദനം എന്നുള്ളതിനുപരി ഇപ്പൊ എനിക്ക് ഒരു അവാർഡ് കിട്ടിയെന്നുള്ള ഒരു 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 റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇതുപോലെ ധാരാളം പേര് എന്നെക്കാളും നന്നായി ചിലപ്പോൾ പ്രവർത്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അവാർഡ് കിട്ടാത്തവരുണ്ട്. പക്ഷെ അതൊന്നും കണക്കാക്കേണ്ട. ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അവാർഡാണ്. അത് ഉണ്ണികൃഷ്ണന് കിട്ടിയതല്ല, ഇത് മലയാളി സമൂഹത്തിന് കിട്ടിയതെന്നാണ് എന്റെ അഭിപ്രായം.
ഓക്കെ. കഴിഞ്ഞ 2 ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു വിഷയമാണ് വളരെ അപൂർവമായ നാഡീ സംബന്ധമായ രോഗങ്ങളുള്ള അഡലൈഡിലുള്ള ഒരു മലയാളി പെൺകുട്ടിക്കും കുടുംബത്തിനും ഇമിഗ്രേഷൻ വകുപ്പ് പെർമനന്റ് റെസിഡൻസി വിസ നിഷേധിക്കുകയുണ്ടായി. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ പെർമനന്റ് റെസിഡൻസി വിസ ഗ്രാന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇത് ഒരു പരിധിവരെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഇടപെടൽ മൂലമാണെന്ന് വേണം പറയാൻ. ഇന്ത്യൻ സമൂഹത്തിന് സംഘടിതമായ ഈ പ്രവർത്തനം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തി പറ്റാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായി തന്നെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു അല്ലേ?
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മലയാളി സംഘടനകളുടെ പ്രാഥമികമായ ഒരു റെസ്പോൺസിബിലിറ്റി. അതാണ് പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ജോലി കാര്യങ്ങളും പിന്നെ അസുഖത്തിന്റെ ഇങ്ങനെ വിസ കാര്യങ്ങൾ, ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതിനുവേണ്ടിയാണ് മലയാളി സംഘടന നിലനിൽക്കേണ്ടതെന്നാണ് എന്റെ ബലമായ അഭിപ്രായവും. അതിനുവേണ്ടി ധാരാളം നമ്മൾ ചെയ്യുകയും വേണം, എല്ലാവരും അതിനെ സഹകരിക്കുകയും വേണം.
ഇപ്പോൾ ഒഎഎം കൂടാതെ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമായി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ആളാണ് താങ്കൾ. ഇതിൽ 2013 ഇന്ത്യൻ സർക്കാരിന്റെ ഭാരത് ഗൌരവ അവാർഡിനും താങ്കൾ അർഹനായിട്ടുണ്ടല്ലോ. ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള താങ്കളുടെ എന്ത് തരത്തിലുള്ള സേവനം കണക്കിലെടുത്തായിരുന്നു എന്ന കാര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഇന്ത്യ ഓസ്ട്രേലിയ പല ബിസിനസ് സംരംഭങ്ങളിലും ഞാനൊരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് മിനിസ്റ്റേഴ്സോ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ MPമാരോ MLAമാരോ വരുമ്പോൾ അവരെ ഇവിടുത്തെ മേയറും പല മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ട്, പക്ഷെ അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എന്താ ചെയ്തു അതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു എപ്പോഴും ഒരു ഇന്ത്യൻ ലിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, പക്ഷെ അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അധികം ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ എന്റെ ശ്രമം.
ഇനിയിപ്പോ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ഒരു എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ എത്രത്തോളം സജീവമാണ് താങ്കൾ ഈ മേഖലയിൽ? അതുപോലെ ഓസ്ട്രേലിയയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ?
അത് മലയാളം മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും. കാരണം ഞാനൊരു ഈ പറഞ്ഞു കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ഈ സ്കിറ്റ് എഴുതുകയും സംവിധാനം ചെയ്യുകയും മലയാളി കമ്മ്യൂണിറ്റി, അതായത് എല്ലാം കമ്മ്യൂണിറ്റിയുടെ സേവനത്തിന് വേണ്ടിയായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ പ്രൊജക്ട് ചെയ്ത് ഹാസ്യരൂപത്തിൽ കാണിക്കുക, സാമൂഹികവും സാംസ്കാരികവും ഇടകലർത്തി ഉള്ള നാടകങ്ങളും, അങ്ങനെയാണ് എൻ്റെ പ്രധാന പരിപാടിയായിരുന്നത്. അതൊരു കളിയാക്കലിലൂടെയും അങ്ങനെ ഒരു ജനങ്ങളുടെ കണ്ണുറപ്പിക്കാൻ വേണ്ടിയുള്ള ലേഖനങ്ങളും, പിന്നെ ലേഖനങ്ങൾ ധാരാളം മാതൃഭൂമി മനോരമ എല്ലാ പത്രത്തിലും നിശ്ചലമായി ലേഖനങ്ങൾ എഴുതാറുണ്ട്, യാത്രാ വിവരണങ്ങൾ എഴുതാറുണ്ട്. പക്ഷേ ഈ കലാപരിപാടികൾ പ്രധാനമായിട്ടും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ മലയാളികൾക്കിടയിൽ വിദേശത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവരുടെ കണ്ണുറപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ക്ലൂകളും ഹിന്ദികളും കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ എഴുതാറുള്ളത്. പിന്നീട് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ഹാഫ് ആൻ അവർ മിനി ഫിലിം എടുത്തിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ നമ്മൾ മലയാളിയും തമിഴും എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്ന് സംവിധാനം ചെയ്തായിരുന്നു, എഴുതി സംവിധാനം ചെയ്തു.
ഇനിയിപ്പോ താങ്കളുടെ പ്രൊഫഷനെ കുറിച്ച് നോക്കിയാൽ, ക്വീൻസ്ലൻഡിലെ ഗതാഗത റോഡ് നിർമ്മാണ വകുപ്പിൽ പ്രിൻസിപ്പൽ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന ആളാണ് താങ്കൾ. ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡുകളുമൊക്കെ. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണ്?
നല്ല പ്രൊഫഷണലിസം വളരെ വളരെ വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണം, 20 വർഷത്തേക്കുള്ള റോഡ് ആസൂത്രണമാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ 10 വർഷത്തേക്ക് ചെയ്തിരുന്നു, 3, 5, 10 ചെയ്തിരുന്നു. ഇപ്പൊ 20 വർഷത്തേക്കാണ് റോഡ് ആസൂത്രണം ചെയ്യുന്നത്. 20 വർഷം കഴിയുമ്പോൾ എത്ര ട്രാഫിക് വരുന്നു, എവിടെയെല്ലാം പുതിയ ഇതെല്ലാം അത്രയും അടിസ്ഥാനപരമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. പ്ലാനിങ്ങിന്റെ കുഴപ്പമുണ്ട്. നമ്മൾ ഒരു റോഡുണ്ടാക്കി ഇവിടെ വന്നു പറഞ്ഞ റോഡുണ്ടാക്കി തീർന്നു, അടുത്ത വർഷം അത് വീണ്ടും പണിതു. അങ്ങനെയുള്ള സംവിധാനമാണ് ഇപ്പൊ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ത്യയില്. അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി കുറച്ച് ഡെവലപ്മെന്റ് കുറവാണ്, പിന്നെ ഫണ്ടിങ് പ്രശ്നമുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ള ഫണ്ടിങ്ങും ഉള്ള ടെക്നോളജിയും ഉള്ള പ്രൊഫഷണൽസും വെച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയ്യാൻ നാട്ടില്. ഉദാഹരണത്തിന് നമ്മൾ റോഡ് പണിയുന്നു, റോഡ് പണിത് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ആ റോഡ് വീണ്ടും റീസർഫസിങ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ടാറിഡ് എന്ന് പറയും, വീണ്ടും ടാറിഡാണ്ട് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ 8 മുതൽ 22 വർഷം വരെ കഴിഞ്ഞിട്ടാണ് ആ ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് വീണ്ടും റീടാർ ചെയ്യുന്നത്. അതെന്താ കാരണം? ഒരു കാരണം റോഡിന്റെ വശത്ത് നിന്നുള്ള ഈ ഡ്രെയിനേജ് സംവിധാനം ഇല്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നടത്താമെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ അതിനുവേണ്ടിയും ഞാൻ നാട്ടിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയും നാട്ടിലെ മിനിസ്റ്റേഴ്സുമായിട്ട് നാട്ടിലെ ഔദ്യോഗിക ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒന്നും കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടില്ല.
ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ,
ലോകത്തെ ഏറ്റവും വലിയ ട്രാഫിക് പ്രശ്നവും ഏറ്റവും വലിയ ട്രാഫിക് അപകടവും നടക്കുന്നത് നമ്മുടെ കേരളവും ഇന്ത്യയാണെന്നുള്ളത് ഈ ലോകം മുഴുവൻ അറിയാം. അതെല്ലാം ഒഴിവാക്കാനായിട്ട് ധാരാളമാണ് ഇവിടെ നമ്മൾ ഒരു ബസ് അപകടം അല്ലെങ്കിൽ ചെറിയ അപകടം ഒരാള് പരിക്ക് പറ്റിയാൽ അത് പ്രധാന വാർത്തയാകുമ്പോൾ അവിടെ ഒരു ദിവസം ഒരു ജില്ലയിൽ 20-25 ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ മരണമടയുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അതൊക്കെ ഒരുപാട് ചർച്ചകളിലൂടെയും പല പല മാർഗങ്ങളിലൂടെയും അത് പകുതിയോളം കുറയ്ക്കാൻ പറ്റുമെന്നാണ് എന്റെ പ്രധാന വിശ്വാസം. പക്ഷെ അതിന് നമ്മൾ വിദേശ സഹായം വേണം. ഓസ്ട്രേലിയ പ്രത്യേകിച്ച് സഹായിക്കാൻ തയ്യാറാണ്. ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ പ്രതിനിധികളുമായിട്ടുള്ള ഇത് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ രണ്ടു കൂട്ടരും മുന്നോട്ട് വരണം.
ഓസ്ട്രേലിയൻ സർക്കാർ അതിനായിട്ട് തയ്യാറാണെന്നാണോ പറഞ്ഞു വരുന്നത്?
ആവശ്യത്തിന് സർക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പല പ്രാവശ്യം അവർ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ മേയർമാരുമായിട്ട് മിനിസ്റ്റേഴ്സ് സംസാരിച്ചിട്ട് അവർ തയ്യാറാണെങ്കിലും അവർ നമ്മുടെ നാട്ടിലെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു ഒരു തടസ്സം ഉണ്ടല്ലോ എല്ലാത്തിനും. ആ ഒരു തടസ്സം മാറാറായി.
ഓക്കെ, അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ നാട്ടിലും നല്ല റോഡുകളും നല്ലൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ പ്രതീക്ഷിക്കാം.
തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നാട്ടിലെ അതിനകത്ത് നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സഹായം കേരളം ആസ്ട്രേലിയൻ ഗവൺമെന്റ് സൗജന്യമായ സഹായം വരെ ചെയ്യാൻ തയ്യാറാണ്. അത് പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡ് ഗവൺമെന്റ് ആണ് ഞാൻ വിളിക്കുന്നത്. അവർ സഹായിക്കാൻ തയ്യാറാണ്. ഞാൻ കേരള ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററുമായിട്ടെല്ലാം ഇനി സംസാരം തുടങ്ങിക്കഴിഞ്ഞു.
കേരളത്തിലെ
തുടക്കം മാത്രം, നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തുടങ്ങാണല്ലോ. കേരളം കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിലെ പല ഭാഗത്തും നല്ല റോഡുകളുണ്ട്. കേരളമാണ് ഏറ്റവും ഇക്കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നത്.
ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഓസ്ട്രേലിയയിലെ നിരവധി മലയാളി കൂട്ടായ്മകളും ഇതിനായി സമയം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവരുമുണ്ടല്ലോ. അപ്പോൾ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്ര വലിയൊരു ബഹുമതി ലഭിച്ചിരിക്കുന്ന താങ്കൾക്ക് ഓസ്ട്രേലിയൻ മലയാളികളോട് അല്ലെങ്കിൽ ഇതിനായി പ്രവർത്തിക്കുന്നവരോട് എന്തുപദേശമാണ് നൽകാനുള്ളത്?
പ്രതിഫലം നോക്കാതെ നമ്മൾ പ്രവർത്തിക്കുക. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലത്ത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവരെ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. നമുക്ക് ബന്ധുക്കളോ നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും എല്ലാവരും ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മ എല്ലാ കാര്യത്തിനും വേണം. ഇപ്പൊ ഉണ്ട് എന്നാലും കൂട്ടായ്മ ഇനിയും വേണം. ഏത് കാര്യത്തിനും പരസ്പരം സഹായിക്കണം. സംഘടനകളുടെ പ്രധാന ഉദ്ദേശം സഹായമായിരിക്കണം. സംഘടനകളുടെ പ്രധാന ഉദ്ദേശം കലാപരിപാടികൾ മാത്രം നടത്തുന്നതല്ല. ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ മലയാളി സംഘടന അല്ലെങ്കിൽ ഇന്ത്യൻ സംഘടന അതിന് തൊട്ടുപുറകിൽ ഉണ്ടാകണം എന്നുള്ള ഒരു തോന്നലുണ്ടായാൽ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദയവായി സഹായിക്കുക. ഒരാൾക്ക് ഒരാവശ്യം വന്നാൽ മാറി നിൽക്കരുത്, മുന്നോട്ടിറങ്ങണം. പിന്നെ അതുപോലെ നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മൾ ഓസ്ട്രേലിയക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളായാലും നമ്മുടെ ഫ്ലഡ് ബുഷ്ഫയർ ഇങ്ങനെയുള്ള വന്നാലും നമ്മൾ മുന്നിട്ട് അവരോടൊപ്പം നമ്മൾ സഹായിക്കുകയും വേണം. അങ്ങനെ വേണം ഒരു അഭിമാനപരമായ രീതിയിൽ നമ്മൾ ഇന്ത്യക്കാരന്റെ പേര് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ.
എന്തായാലും താങ്കളുടെ സേവനങ്ങൾ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിന് ഇനിയും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോടൊപ്പം സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ വി പി ഉണ്ണികൃഷ്ണൻ.
വളരെ നന്ദി, വിളിച്ചതിന് വളരെ നന്ദി, ഇങ്ങനെ ഇന്റർവ്യൂവിന് അതിലും നന്ദി. പിന്നെ മലയാളികൾക്ക് വേണ്ടി എസ് ബി എസ് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല. എന്നാലും പ്രത്യേകം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു.
തീർച്ചയായും, എന്തായാലും നന്ദി, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.
താങ്ക് യു.